മലയാളം ഇന്നത്തെ വാർത്ത.
നമസ്കാരം, എസ് ബി എസ് മലയാളം ഇന്നത്തെ വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് 2020 ജൂൺ 10 ബുധനാഴ്ച. വാർത്ത വായിക്കുന്നത് ഡെലിസ് പോൾ. മെൽബണിന്റെ വടക്ക് ഭാഗത്തുള്ള മൗണ്ട് ഡിസപ്പോയിന്റ്മെന്റിൽ 2 രാത്രികൾക്ക് മുൻപ് കാണാതായ 14 വയസ്സുള്ള ഓട്ടിസമുള്ള കുട്ടിയെ സുരക്ഷിതനായി കണ്ടെത്തി. കാണാതായ സ്ഥലത്തു നിന്ന് 1.5 കിലോമീറ്റർ അകലെയാണ് വില്യം കാലഹനെ കണ്ടെത്തിയത്. തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ് കാണാതായ, സംസാരിക്കാൻ കഴിയാത്ത ഓട്ടിസബാധയുള്ള വില്യമിനെ ബുധനാഴ്ച രാവിലെ വോളണ്ടിയർ അന്വേഷണ സംഘത്തിലെ ഒരാളാണ് കണ്ടെത്തിയത്. തണുത്തുവിറച്ച് വിശപ്പോടെയാണ് കുട്ടിയെ കണ്ടെത്തിയതെന്ന് വോളണ്ടിയർ പറഞ്ഞു. ഇതിനുശേഷം വില്യം ഇപ്പോൾ റോയൽ ചിൽഡ്രൻ ആശുപത്രിയിൽ ശുശ്രൂഷ സ്വീകരിച്ചു വരുന്നു. 2 ദിവസം മുൻപ് കാണാതായ മകനു വേണ്ടി തിരച്ചിൽ നടത്തിയ വോളണ്ടിയർ സംഘത്തിനും അധികൃതർക്കും വില്യമിന്റെ മാതാപിതാക്കൾ പ്രത്യേകം നന്ദി അറിയിച്ചു. വിക്ടോറിയ പോലീസും വിക്ടോറിയൻ പ്രീമിയർ ഡാനിയൽ ആൻഡ്രൂസും തിരച്ചിലിൽ സഹകരിച്ച സമൂഹത്തിന് നന്ദി പറഞ്ഞു. സംഭവം നടന്ന സ്ഥലത്തിന്റെ പേര് മൗണ്ട് ഡിസപ്പോയിന്റ്മെന്റ് എന്നാണെങ്കിലും ഇന്നത്തെ സംഭവത്തിൽ നിരാശപ്പെടാനൊന്നുമില്ലെന്ന് പ്രീമിയർ ഡാനിയൽ ആൻഡ്രൂസ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. കോവിഡ് 19 രോഗബാധയെ തുടർന്നുള്ള സാഹചര്യത്തിൽ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ തൊഴിലുകൾ നഷ്ടമായതെന്ന് റിപ്പോർട്ട്. അതേസമയം ഇവർക്ക് ലഭിക്കുന്ന സഹായവും കുറവാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഓസ്ട്രേലിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ സർവേ പ്രകാരം സ്ത്രീകളുടെ തൊഴിലില്ലായ്മ നിരക്ക് ഏപ്രിൽ മാർച്ച് മാസത്തിൽ 5.3 ഉയർന്നപ്പോൾ പുരുഷന്മാരുടെ തൊഴിലില്ലായ്മ നിരക്ക് ഇതേ കാലയളവിൽ 3.9 ജോലി ചെയ്യുന്നവരുടെ അവേഴ്സ് കുറച്ചപ്പോൾ സ്ത്രീകളെയാണ് കൂടുതൽ ബാധിച്ചതെന്നാണ് സർവേയുടെ ഫലം. സ്ത്രീകളുടെ ജോലി ചെയ്യുന്ന സമയത്തിൽ 11.5% കുറവുണ്ടായപ്പോൾ പുരുഷന്മാരുടെ കാര്യത്തിൽ 7.5% കുറഞ്ഞത്. കൊറോണ വൈറസ് പ്രതിസന്ധി മറികടക്കാനുള്ള സർക്കാർ പദ്ധതികളിൽ പലതും പുരുഷന്മാർ കൂടുതൽ ജോലി ചെയ്യുന്ന മേഖലകളിലാണെന്ന് ദി ഓസ്ട്രേലിയ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ചീഫ് ഇക്കോണമിസ്റ്റ് ഡോക്ടർ റിച്ചർഡ് ഡെന്നിസ് ചൂണ്ടിക്കാട്ടി. നിർമ്മാണ രംഗത്തിന് സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്ന ഗ്രാന്റ് ഒരു ഉദാഹരണമായി അദ്ദേഹം പറഞ്ഞു. അതേസമയം ചൈൽഡ് കെയർ രംഗത്ത് ജോബ് കീപ്പർ എടുത്തുമാറ്റിയതും സൌജന്യ ചൈൽഡ് കെയർ നിർത്തലാക്കിയതും പ്രതികൂലമായി ബാധിക്കുന്നത് മേഖലയിൽ കൂടുതൽ ജോലി ചെയ്യുന്ന സ്ത്രീകളെയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഓസ്ട്രേലിയയിൽ പഠിക്കണമോ എന്ന കാര്യത്തിൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ സ്വയം അന്വേഷണം നടത്തി തീരുമാനത്തിലെത്തണമെന്ന് ഓസ്ട്രേലിയൻ സർവകലാശാലകൾ നിർദ്ദേശിച്ചു. ഓസ്ട്രേലിയയിൽ പഠിക്കുന്നതിനെതിരെ ചൈനയിലെ വിദ്യാഭ്യാസ മന്ത്രാലയം ചൈനയിലുള്ള വിദ്യാർത്ഥികൾക്ക് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് വിദ്യാർത്ഥികൾ സ്വയം തീരുമാനിക്കണമെന്നുള്ള നിർദ്ദേശവുമായി ഓസ്ട്രേലിയൻ സർവകലാശാലകൾ മുന്നോട്ട് വന്നത്. ഏഷ്യൻ വിദ്യാർത്ഥികൾക്ക് വിവേചനപരമായ നിരവധി അനുഭവങ്ങൾ ഓസ്ട്രേലിയയിൽ ഉണ്ടാകുന്നതായാണ് ചൈനീസ് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. ഓസ്ട്രേലിയൻ ഫെഡറൽ സർക്കാർ ചൈനയുമായുള്ള ഈ രംഗത്തെ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ അസോസിയേഷൻ ഓഫ് ഓസ്ട്രേലിയ സിഇഒ ഫിൽ ഹണിവുഡ് ഈ സാഹചര്യത്തിൽ ആവശ്യപ്പെട്ടു. ചൈനയിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ വരവ് കുറയുന്നത് ഓസ്ട്രേലിയൻ സാമ്പത്തിക രംഗത്തിന് കടുത്ത തിരിച്ചടിക്ക് കാരണമാകുമെന്നാണ് റിപ്പോർട്ട്. കൊറോണ വൈറസ് പ്രതിസന്ധി മൂലം ഓസ്ട്രേലിയയിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന് അടുത്ത 4 വർഷത്തിൽ $4.8 ബില്യൺ നഷ്ടമുണ്ടാകുമെന്നാണ് കണക്കുകൂട്ടൽ. ചൈനയുമായുള്ള ബന്ധങ്ങൾ വഷളാകുന്നത് ഇത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നയിക്കുമെന്നാണ് വിലയിരുത്തൽ. കൊറോണ വൈറസ് പൊട്ടിപ്പുറപ്പെട്ടതിനെക്കുറിച്ച് അന്താരാഷ്ട്ര തലത്തിൽ അന്വേഷണം വേണമെന്ന് ഓസ്ട്രേലിയ ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ചൈനയുമായുള്ള ബന്ധങ്ങൾ വഷളായിരിക്കുന്നത്. ന്യൂ സൌത്ത് വെയിൽസിൽ റൂബി പ്രിൻസസ് ക്രൂസ് കപ്പലിലെ യാത്രക്കാരെ കോവിഡ് പരിശോധനാ ഫലങ്ങൾ പുറത്തുവരുന്നതിന് മുൻപ് തന്നെ കപ്പലിൽ നിന്ന് ഇറങ്ങാൻ സമ്മതിച്ചതിന്റെ കാരണങ്ങൾ അന്വേഷണത്തിൽ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തി. വിമാന ടിക്കറ്റുകളുള്ള യാത്രക്കാരുടെ യാത്ര മുടങ്ങാതിരിക്കാനായിരുന്നു നേരത്തെ പുറത്തിറങ്ങാൻ അനുവദിച്ചതെന്നാണ് അന്വേഷണത്തിൽ ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. ക്രൂസ് കപ്പലിൽ നടത്തിയ 10-ലധികം കോവിഡ് പരിശോധനകളുടെ ഫലങ്ങൾ വരുന്നതിന് മുൻപ് തന്നെ 2,600 യാത്രക്കാരെ പുറത്തിറക്കിയത് കടുത്ത വിമർശനത്തിന് കാരണമായിരുന്നു. ഇതേ തുടർന്നുള്ള പ്രത്യേക അന്വേഷണം നടക്കുകയാണ്. 6 മണിക്കൂറുകൾ കൂടി കാത്തിരുന്നെങ്കിൽ പരിശോധനാ ഫലങ്ങൾ ലഭിക്കുമായിരുന്നു എന്നാണ് റിപ്പോർട്ട്. റൂബി പ്രിൻസസ് കപ്പലുമായി ബന്ധപ്പെട്ട് ഓസ്ട്രേലിയയിൽ 22 മരണങ്ങളാണ് ഉണ്ടായത്. കപ്പലിൽ നിന്ന് പുറത്തിറങ്ങിയ യാത്രക്കാർ 10 വ്യത്യസ്ത വിമാന സർവീസുകളിൽ യാത്ര ചെയ്തു. പിന്നീട് ഇതെല്ലാം കോൺടാക്ട് ട്രേസിംഗിന്റെ ഭാഗമാവുകയായിരുന്നു. നിരവധി വിമാനയാത്രകൾ മുടങ്ങുന്നത് ഒഴിവാക്കുകയായിരുന്നു പ്രധാന ലക്ഷ്യമെന്ന് അന്വേഷണത്തിൽ ന്യൂ സൌത്ത് വെയിൽസ് ചീഫ് ഹ്യൂമൻ ബയോസെക്യൂരിറ്റി ഓഫീസർ ഡോക്ടർ ഷോൺ ടോബിൻ പറഞ്ഞു. കപ്പലിൽ രോഗലക്ഷണങ്ങൾ ഉള്ളവർ ഉണ്ടായിരുന്നെങ്കിലും ലോ റിസ്ക് എന്നാണ് കപ്പലിലെ യാത്രക്കാരെ ഡോക്ടർ ഷോൺ ടോബിൻ അടങ്ങിയ പാനൽ അന്ന് വിലയിരുത്തിയത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം തുടരുകയാണ്.
അഡലൈഡ് സിബിഡിയിൽ
76 വർഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില ഇന്ന് രേഖപ്പെടുത്തി. ഇന്ന് രാവിലെ 5:20 അഡലൈഡ് വെസ്റ്ററസ് കാലാവസ്ഥാ കേന്ദ്രത്തിൽ 0.9°C ആണ് രേഖപ്പെടുത്തിയത്. 1944 ജൂൺ 24 ശേഷം രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ താപനിലയാണിത്. ഇവിടെ രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ താപനില 1908 ജൂലൈ 24 0.6°C. മറ്റ് കേന്ദ്രങ്ങളിൽ ഇതിലും കുറവ് താപനിലകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി പ്രധാന നഗരങ്ങളിൽ നാളത്തെ കാലാവസ്ഥ കൂടി നോക്കാം. സിഡ്നിയിൽ ഉച്ച കഴിഞ്ഞ് തെളിഞ്ഞ കാലാവസ്ഥയ്ക്കുള്ള സാധ്യത 20°C. മെൽബണിൽ ഭാഗികമായി മേഘാവൃതമായിരിക്കും, 15°. ബ്രിസ്ബനിൽ ഭാഗികമായി മേഘാവൃതം, 24°C. പെർത്തിൽ മേഘാവൃതമായിരിക്കും, 22°C. എഡലേഡിൽ തെളിഞ്ഞ കാലാവസ്ഥയ്ക്കുള്ള സാധ്യത 16°C. ഹോബാർട്ടിൽ മഴയ്ക്കുള്ള സാധ്യത 12°C. കാൻബറയിൽ ഭാഗികമായി മേഘാവൃതമായിരിക്കും, 15°C. ഡാർവിനിൽ തെളിഞ്ഞ കാലാവസ്ഥ 32°C. ഇന്നത്തെ വാർത്ത ഇവിടെ പൂർണ്ണമാകുന്നു. നാളെ രാത്രി 8:00 SBS മലയാളം 1 മണിക്കൂർ പരിപാടി ഉണ്ടാകും. ഇന്ന് വാർത്ത വായിച്ചത് ഡെലിസ് പോൾ.
ഇന്നത്തെ വാർത്ത.